ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഉഴുതുണ്ട് വാഴ്വോരെ വാഴ്വോര്, മറ്റെല്ലാം തൊഴുതുണ്ട് പിൻചെല്ലുവോർ എന്നാണ് തിരുക്കുറൽ. യഥാർത്ഥത്തിൽ അന്തസ്സോടെ ജീവിക്കുന്ന ഒരു വിഭാഗമേ ഈ ഭൂമിയിലുള്ളൂ, ഉഴുതു ജീവിക്കുന്ന കൃഷിക്കാർ. തങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ട ഭക്ഷണം ഇവർ ഉണ്ടാക്കുന്നു. വാസ്തവത്തിൽ ഭൂമി നൽകുന്ന വിഭവങ്ങൾ അധ്വാനിച്ചു നേടി ജീവിക്കുന്നവർക്ക് ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല. കാരണം ലോക ജനതയുടെ നിലനിൽപ്പിനായാണ് തങ്ങൾ അധ്വാനിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം ഊട്ടുന്ന ഇവർക്കുണ്ട്. എന്നാൽ ഉണ്ണുന്ന നമുക്കില്ല. നമ്മൾ വാരി ഉണ്ണുന്ന ഓരോ പിടി ചോറിനും പിന്നിൽ നമുക്കുവേണ്ടി പകലന്തിയോളം വിയർത്ത് കഷ്ടപ്പെടുന്ന ഒരു കർഷകനുണ്ട് എന്ന ബോധം നമുക്കുണ്ടായാൽ നമ്മൾ അവരെ മാത്രമേ തൊഴുകുകയുള്ളൂ. നിർഭാഗ്യവശാൽ അന്നം തരുന്ന കർഷകന്റെ മുന്നിൽ ഞെളിഞ്ഞു നിൽക്കുകയും ഉള്ള ചോറ് മുട്ടിക്കുന്നവന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഗതികേടിലാണ് നമ്മൾ. നമ്മുടെ തല തിരിഞ്ഞുപോയ അന്ന് തുടങ്ങിയതാണ് കർഷകന്റെ ദുര്യോഗം. പണ്ടങ്ങോ ഏതോ ഒരു സായിപ്പ് പോലും ഇന്ത്യയെ കണ്ടിട്ട് പറഞ്ഞു അത്രേ, ഐ ഹാവ് സീൻ ഓൺലി വൺ കൾച്ചർ ഇൻ ഇന്ത്യ ആൻഡ് ദാറ്റ് ഈസ് അഗ്രികൾച്ചർ എന്ന്. കൃഷി, അതാണ് നമ്മുടെ സംസ്കാരമെന്ന് സായിപ്പിന് പോലും അത് തുറന്നു പറയാൻ തോന്നിയിട്ടും നമുക്കതിന് ഇനിയും കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. കർഷകരോട് കാണിക്കുന്നതെല്ലാം ഔദാര്യമാണെന്ന് ചിന്തിക്കുന്ന അധികാരികളും പ്രജകളും കൂടി. വാസ്തവത്തിൽ നമ്മുടെ അന്നം മുട്ടിക്കുകയാണ് എന്ന തിരിച്ചറിവ് എന്നെങ്കിലും ഉണ്ടാകുമോ? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിലൊന്നാണ് ഡൽഹിയിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. 300,000+ കർഷകർ കൊടും തണുപ്പിനെ പോലും അവഗണിച്ച് 50 ദിവസത്തോളമായി സമരം ചെയ്യുന്നു. അഗ്രികൾച്ചർ കൾച്ചറായ ഒരു നാടിന് ഒട്ടും യോജിച്ചതല്ല. കേന്ദ്ര സർക്കാർ പാസാക്കിയ 3 പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെയാണ് കർഷകരുടെ ഈ പ്രതിഷേധം. കർഷകർക്ക് ഗുണകരമാണെന്നും അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള പുതിയ മാർക്കറ്റിന് അവസരമൊരുക്കുകയാണ് എന്ന് സർക്കാർ പറയുമ്പോൾ കർഷകർ അത് വിശ്വസിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? മുൻ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും. പുതിയ കാർഷിക നിയമങ്ങളിലെ ഈ നിയമമൊന്ന് നോക്കൂ. നേരത്തെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതാകുമെന്നും അതുവഴി കർഷകർക്ക് ഏത് മാർക്കറ്റിലും വിൽക്കാനുള്ള സൌകര്യം ലഭിക്കും എന്നുമാണ് നിയമത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. അതോടൊപ്പം നിലവിലെ APMC, അതായത് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി സംവിധാനത്തിൽ ഇടനിലക്കാർ നടത്തുന്ന ചൂഷണം അവസാനിപ്പിക്കാൻ കഴിയുമെന്നും ഇതിനെ അനുകൂലിക്കുന്നവർ കരുതുന്നുണ്ട്. എന്നാൽ ആദ്യം APMC എന്താണെന്ന് നോക്കാം. സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യ വർഷങ്ങളിൽ കർഷകരിൽ നിന്നും നേരിട്ട് വ്യാപാരികൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയുള്ള വ്യാപാരികൾ പലവിധ സമ്മർദ്ദങ്ങൾ നടത്തി കുറഞ്ഞ വിലയ്ക്ക് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും ഇത് കർഷകരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കുകയും ചെയ്തിരുന്നു. ഇത് അവസാനിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരുകൾ APMC മണ്ഡികൾ സ്ഥാപിച്ചത്. APMC ആക്ട് നിലവിൽ വരികയും ചെയ്തു. ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിൽ, അതായത് ഓരോ പ്രദേശത്തും കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഒരു പ്രത്യേക ചന്തയുണ്ടാകും. ആ ചന്ത നിയന്ത്രിക്കുന്ന ഒരു കമ്മിറ്റിയും ഉണ്ടാകും. കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ള വ്യാപാരികൾ കമ്മിറ്റിയിൽ നിന്നും അതിനായി ലൈസൻസ് എടുക്കണം. അവർക്ക് മാത്രമേ APMC മണ്ഡികൾ വഴി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കൂ. ഈ സംവിധാനം വഴി കർഷകർക്ക് മെച്ചപ്പെട്ട വില കിട്ടും എന്നായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. ഈ സംവിധാനത്തിൽ ഏതിടങ്ങളിലെ കർഷകർക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വിൽക്കാൻ സാധിക്കില്ല. അതുപോലെ ഏതെങ്കിലും വ്യാപാരിക്ക് നേരിട്ട് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാനും സാധിക്കില്ല. പക്ഷേ കാലക്രമത്തിൽ സംഭവിച്ചത് ഈ വ്യാപാരത്തിന് ലൈസൻസ് കൊടുക്കുക എന്നത് തന്നെ APMC കൈക്കൂലിക്കുള്ള വഴിയായി കണ്ടു. അങ്ങനെ പണം കൊടുത്ത് ലൈസൻസ് എടുക്കുന്ന വ്യാപാരികൾ അവരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനായി കാർട്ടൽ രൂപീകരിക്കുന്ന നിലവന്നു. അതായത് ലേലം തുടങ്ങുന്നതിന് മുന്നേ വ്യാപാരികൾ തമ്മിൽ വിലയുടെ കാര്യത്തിൽ ഒരു ധാരണയെത്തും. ഞങ്ങൾ ഇന്ന് സവാളയ്ക്ക് 10 രൂപയിൽ കൂടുതൽ കിലോയ്ക്ക് നൽകില്ല. അങ്ങനെ ഫലത്തിൽ ലേലമില്ലാതെ വ്യാപാരികൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കേണ്ട ഗതികേടിൽ കർഷകർ വന്നു. ഈ പ്രശ്നം പരിഹരിക്കണം എന്നാണ് കാർഷിക സംഘടനകൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നത്. പുതിയ നിയമങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എന്ന് മാത്രമല്ല കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു എന്നും സമരക്കാർ പറയുന്നുണ്ട്. അതായത് പുതിയ നിയമപ്രകാരം കർഷകർക്ക് ഏത് വിപണിയിലും വിൽക്കാം. എന്നാൽ കുറഞ്ഞ ഉൽപ്പാദനമുള്ള ചെറുകിട കർഷകർക്ക് തന്റെ ഉൽപ്പന്നങ്ങൾ ഒരുപാട് ദൂരം ട്രാൻസ്പോർട്ട് ചെയ്ത് വ്യാപാരം നടത്തുക എന്നത് പ്രായോഗികമല്ല. ഫലത്തിൽ കൂടുതൽ വിപണി എന്നത് വിൽക്കാനുള്ള കർഷകർക്കല്ല, അത് വാങ്ങാനുള്ള വൻകിട വ്യാപാരികൾക്കാണ് ലഭിക്കുന്നത് എന്നതാണ് കർഷകർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി കർഷകരിൽ നിന്നും നേരിട്ട് വൻകിട കമ്പനികൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാം. അവർ കുറഞ്ഞ വിലയാണ് നൽകുന്നതെങ്കിൽ സർക്കാർ നിലനിർത്തുന്ന APMC മാർക്കറ്റിൽ കർഷകർക്ക് വിൽക്കാം. ഇതാണ് നിയമത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്നാൽ സ്വകാര്യ നിക്ഷേപകർ കടന്നു വന്ന മേഖലകളിലെല്ലാം എങ്ങനെയാണ് സംവിധാനങ്ങൾ തകർക്കപ്പെട്ടിട്ടുള്ളത് എന്നാലോചിക്കുക. ആദ്യ വർഷങ്ങളിൽ കർഷകന് വൻകിട കമ്പനികൾ മെച്ചപ്പെട്ട വില നൽകിയേക്കും. തീർച്ചയായും കർഷകർ APMC ഉപേക്ഷിക്കും. മണ്ഡികൾക്ക് പുറത്ത് കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ അവസരം ലഭിക്കുമ്പോൾ ലൈസൻസും എടുത്ത് നികുതിയും കൊടുത്ത് MSP ഉറപ്പുവരുത്തി മണ്ഡി വഴി സാധനങ്ങൾ വാങ്ങാൻ വ്യാപാരികൾ എന്തായാലും തുനിയില്ല. പതുക്കെ പതുക്കെ ഈ മണ്ഡി സംവിധാനം ദുർബലപ്പെടുകയും സ്വകാര്യ സംരംഭകരുടെ മാർക്കറ്റ് മാത്രമാവുകയും ചെയ്യും. ലക്ഷ്യം ഈ കർഷകരെ സഹായിക്കാനാണെങ്കിൽ മണ്ഡികൾക്ക് പുറത്തായാലും താങ്ങുവില കൊടുക്കാൻ ബാധ്യസ്ഥരാണ് തങ്ങൾ എന്നൊരു വാചകം കൂടി സർക്കാർ ചേർക്കണമായിരുന്നു. ഇതാണ് സമരക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നതും. കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ന്യായമായി വിഷയം പരിഹരിക്കാനാണ് ഇന്ത്യയുടെ പരമോന്നത കോടതി ഹർജികൾ കേട്ടത്. എന്നിട്ടോ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കാര്യങ്ങൾ പഠിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ സമിതിയിലെ അംഗങ്ങൾ കേന്ദ്രം കൊണ്ടുവന്ന കാർഷിക നിയമങ്ങളെ അനുകൂലിച്ച് ലേഖനമെഴുതിയവരോ കേന്ദ്ര കൃഷിമന്ത്രിക്ക് കത്തെഴുതിയവരോ ആണ് എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന വിമർശനം. ചുരുക്കത്തിൽ കർഷകർ വീണ്ടും കബളിപ്പിക്കപ്പെടുകയാണോ എന്ന സംശയം ഉടലെടുക്കുന്നു. കർഷകരെ മനസ്സിലാക്കുന്ന, അവരുടെ അധ്വാനത്തെ വിലമതിക്കുന്ന ഒരു കൾച്ചർ ഇനിയെങ്കിലും ഉടലെടുത്തില്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്നത് വലിയ വിപത്തായിരിക്കും. ശരീര അവയവങ്ങൾ സമരം ചെയ്തതുപോലെയായിരിക്കും. ശരീര അവയവങ്ങൾ ഒരുമിച്ചുകൂടി സംസാരിച്ചിരുന്ന ഒരു കഥയുണ്ട്. ആമാശയത്തെപ്പറ്റിയായിരുന്നു ചർച്ച. എല്ലാ അവയവങ്ങളും പണിയെടുക്കുന്നു, എന്നാൽ ഭക്ഷണം കിട്ടുന്നത് ആമാശയത്തിന് മാത്രം. ഇത് അന്യായമായി അവയവങ്ങൾക്ക് തോന്നി. ആമാശയവും കൂടി ന്യായമായി ജോലി ചെയ്യും വരെ പണിമുടക്കാൻ അവയവങ്ങൾ തീരുമാനിച്ചു. ഭക്ഷണമെടുക്കാൻ കൈകൾ വിസമ്മതിച്ചു. ഭക്ഷണം സ്വീകരിക്കാൻ വായ തയ്യാറായില്ല. പല്ലുകൾക്ക് പണിയില്ലാതായി. സമരം രണ്ടു ദിവസം പിന്നിട്ടപ്പോൾ അവയവങ്ങൾക്ക് ദുരിതമായി. കൈകൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല, വായ വറ്റി വരണ്ടു, കാലുകൾക്ക് ശേഷിയില്ലാതായി. അപ്പോഴവർക്ക് മനസ്സിലായി ആമാശയവും നിരന്തരമായും എന്നാൽ നിശബ്ദമായും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുവെന്ന്. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ശരീരം താറുമാറായി പോകുമെന്നും, ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അതെല്ലാവരെയും ബാധിക്കും എന്ന് തിരിച്ചറിയണം.